പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തിൻ്റെ ആഴം പ്രകടമാക്കുന്ന ഒരു സംഭവം ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. കാനാൻകാരിയുടെ വിശ്വാസം എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. കാനാൻ ദേശത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു സംഭവമാണിത്. സീറോ ഫിനീഷ്യൻ വംശജയായ ഒരു കാനാൻകാരി സ്ത്രീ, അവൾ വിജാതീയയാണ്, ഇസ്രായേൽക്കാരിയല്ല, യേശുവിനെക്കുറിച്ച് കേട്ടു. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനത്തിനുള്ള ശക്തിയെക്കുറിച്ച് അവൾക്ക് ബോധ്യമായി. ആ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ പിശാചുബാധിതയായ തൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും എന്നവൾ വിശ്വസിച്ചു. ആ ഒരു വിശ്വാസത്തോടുകൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ കടന്നു വന്നത്. പക്ഷേ അവളുടെ കേട്ടുകേൾവിയെ, അവളുടെ വിശ്വാസത്തെ മുഴുവനും ചോദ്യം ചെയ്യുന്നതായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. തികച്ചും അപ്രതീക്ഷിതമായ വിധത്തിൽ യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. പരിപൂർണ നിസ്സംഗതയോടുകൂടി അവൻ കടന്നു പോവുകയാണ്. അവൾ പുറകെ വന്ന് ശല്യം ചെയ്തപ്പോൾ ആ ശല്യം സഹിക്കാതെ വന്നതുകൊണ്ടാവാം, അവളോട് അനുകമ്പ തോന്നിയതുകൊണ്ടാവാം, ശിഷ്യന്മാർ പറഞ്ഞു, അവളെ പറഞ്ഞയക്കൂ, അവൾക്ക് വേണ്ടതെന്താണെന്ന് കൊടുത്ത് പറഞ്ഞയക്കൂ, അവൾ പുറകെ വന്ന് നിലവിളിച്ച് ശല്യം ചെയ്യുന്നുവല്ലോ. എന്നിട്ടും യേശു സുഖം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കൊടുക്കുന്ന മറുപടി തികച്ചും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ലത്രേ. നായെന്ന് വിളിച്ച് അവഹേളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാം. എന്ത് ഇത്ര ക്രൂരമായി യേശു പെരുമാറുന്നു! കരുണയുടെ മൂർത്തിഭാവമാണ് അവരെന്ന് കരുതിയിരുന്നു. പലപ്പോഴും കരളുരുകി കരഞ്ഞ് കണ്ണീരായി പുറത്തു വന്നതാണ് യേശുവിലൂടെ. ഒരുപാട് പേരോട് അവൻ അനുകമ്പ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിജാതീയ സ്ത്രീയോട് എന്താ ഇത്ര കരുണയില്ലാതെ പെരുമാറുന്നത്? അവൾക്കത് മനസ്സിലായില്ല. എന്നാലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. ആവശ്യക്കാരന് ഔചിത്യബോധമില്ലെന്നാണല്ലോ പറയുക. യേശുവിന് തൻ്റെ മകളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന ബോധ്യം അവൾക്കുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും യേശുവിനെ ആ രോഗശാന്തിക്ക് വേണ്ടി പ്രേരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് അവൾ തുറന്ന് പ്രാർത്ഥിക്കുക. നായെന്ന് വിളിച്ചത് ഒരവഹേളനമായി അവൾ കണക്കാക്കിയില്ല. ഇസ്രായേൽക്കാർ വിജാതീയരെ നായ്ക്കൾ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ആ വാക്ക് അങ്ങനെ ഒരു അവഗണനയോ അവഹേളനമായി അവൾ കണക്കാക്കിയില്ല. വീട്ടിലെ വളർത്തുനായയും നായക്കുട്ടിയെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് വീട്ടിലെ യജമാനൻ്റെ ഉത്തരവാദിത്വമല്ലേ? വളർത്തുനായ എന്ന അർത്ഥമുള്ള ഒരു പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളർത്തുനായാണെങ്കിൽ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം യജമാനൻ്റേതാണ്. ശരി, യജമാനൻ്റെ മേശയിലെ ഭക്ഷണം അതേപടി വേണ്ട, പക്ഷേ താഴെ വീഴുന്നതെങ്കിലും കൊടുക്കാൻ, സ്വീകരിക്കാൻ അർഹതയുണ്ടല്ലോ. ആദ്യമേ മക്കൾക്കുള്ള ഭക്ഷണം കൊടുക്കട്ടെ, മക്കൾ തൃപ്തയായതിനു ശേഷം നായ്ക്കൾക്ക് മതി. എന്നാലും അതിനോട് തയ്യാറാണ്. അവഹേളനവും അവഗണനയും ഒന്നും പരിഗണിക്കാതെ അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കാറുണ്ടല്ലോ. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു. തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തൻ്റെ യജമാനനായ ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ പുത്രനായ, ദൈവത്തിൻ്റെ പ്രത്യക്ഷ അവതാരമായ യേശുവിൻ്റെതാണ് എന്ന് അവൾ ഏറ്റു പറയുകയായിരുന്നു. അവിടെ യേശു നിരാശനാക്കപ്പെടുന്നവർ തോന്നും, അഥവാ ഇതുവരെ ഉണ്ടായിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതുപോലെ. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, യേശു പറഞ്ഞു. ആ വലിയ വിശ്വാസം എന്തുകൊണ്ടായിരുന്നു യേശു അവളോട് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് വ്യക്തമാക്കുകയാണ്. ഇതുവരെ തന്നെ അനുഗമിച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാരും തന്നെ നേരിട്ടിരുന്ന ഇസ്രായേൽ ജനവും കാണിച്ച അല്പവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ വിജാതീയ സ്ത്രീയുടെ വലിയ വിശ്വാസം എടുത്തു കാണിക്കുകയും അവളെ പ്രശംസിക്കുകയുമാണ് യേശു ചെയ്യുന്നത്. പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരും. പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ടായിരിക്കും പലപ്പോഴും സംഭവിക്കുക. നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക, ഒരിക്കലും മടുപ്പ് തോന്നാതെ. ന്യായാധിപൻ്റെ അടുക്കൽ നീതിക്ക് വേണ്ടി നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വിധവയെപ്പോലെ, വീട്ടിൽ വഴിപോക്കനായി കടന്നു വന്നിരിക്കുന്ന വിരുന്നുകാരന് ഭക്ഷണമൊന്നും കൊടുക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് അയൽക്കാരനെ അർദ്ധരാത്രിക്ക് പോയി ശല്യപ്പെടുത്തുന്ന ദരിദ്രനെപ്പോലെ നിരന്തരമായി പ്രാർത്ഥിക്കണം. അത് വിശ്വാസം പ്രകടമാക്കുന്നതാവും. വിശ്വാസമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പ്രേരകമാവുക. ദൈവം അവഗണിക്കുന്നത് കൊണ്ടല്ല നമുക്ക് അത്യാഹിതം ഉണ്ടാകുന്നത്. ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല പ്രാർത്ഥന പലപ്പോഴും സ്വീകരിക്കപ്പെടാതെ പോകുന്നത്. വിശ്വാസത്തിന് വളരാനുള്ള, ആഴപ്പെടാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞതുപോലെ ആ വലിയ വിശ്വാസത്തിന് വേണ്ടി നമുക്കും ശ്രമിക്കുക. കർത്താവ് പ്രാർത്ഥിക്കുക. ആമേൻ.